2022 ഏപ്രിൽ 4 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നത് സിനി. എല്ലാം പട്ടാളം പറയും. പി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ബ്രിട്ടീഷ് രാജിൽ നിന്ന് സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിലാണ് പാകിസ്ഥാൻ സ്ഥാപിതമായെങ്കിലും അവിടുത്തെ ഏറ്റവും ശക്തമായ സ്ഥാപനം ഇന്നോളം പട്ടാളം തന്നെ. പാകിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായ 1947 ആധുനിക പാക് പട്ടാളത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാനെ രൂപപ്പെടുത്തുന്നതിലും അവിടുത്തെ ഭരണത്തിലും രാഷ്ട്രീയത്തിലും പട്ടാളം എക്കാലത്തും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ പട്ടാളം അട്ടിമറിച്ചിട്ടുണ്ട്. സർക്കാരുകളുടെ തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്ന വാളാണ് അന്നും ഇന്നും പാക് പട്ടാളം. പാകിസ്ഥാനിൽ ഒരു സർക്കാരിനും കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടാളത്തെ വെറുപ്പിച്ച് പാകിസ്ഥാനിൽ ഒരു ഭരണാധികാരിയും വന്നിട്ടുമില്ല. 1947 ജൂൺ 30 ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി വിഭജിച്ച് പാകിസ്ഥാൻ സായുധ സേന രൂപീകരിച്ചത്. കഷ്ടിച്ച് 1.5 ലക്ഷം സൈനികരാണ് തുടക്കത്തിൽ പാക് പട്ടാളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ലോകത്തെ 9-ാമത്തെ വലിയ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ. ജനറൽ സർ ഫ്രാങ്ക് മെസേർവ് ആയിരുന്നു ആദ്യ കമാൻഡർ ഇൻ ചീഫ്. വളർച്ചയ്ക്കൊപ്പം പാക് സൈന്യം രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലും സ്വാധീനം ശക്തമാക്കി. 1956 പാകിസ്ഥാനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോഴേക്കും സൈന്യം ശക്തമായ സാന്നിധ്യമായി. സൈന്യം പാക് ഭരണത്തിലേക്ക്. 1958 ഭരണം പിടിച്ചെടുത്ത സൈന്യം 10 വർഷത്തിലേറെ അധികാരത്തിൽ തുടർന്നു. പ്രധാനമന്ത്രി ഫിറോസ് ഖാൻ നൂണിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇസ്കന്ദർ മെയ്സ് പ്രസിഡന്റായി സൈന്യം അധികാരം പിടിച്ചത്. 1958 ഒക്ടോബർ 7 രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് മെയ്സ ഉറ്റ അനുയായിയായി ജനറൽ അയൂബ് ഖാനെ പാക് സേനയുടെ കമാൻഡർ ഇൻ ചീഫായും നിയമിച്ചു. എന്നാൽ മെയ്സയുടെ നയങ്ങളോട് വിയോജിച്ച് അയൂബ് ഖാൻ മെയ്സയെ അട്ടിമറിച്ച് ഭരണം പിടിച്ചു. പ്രസിഡന്റും കമാൻഡർ ഇൻ ചീഫുമായ അയൂബ് ഖാൻ 5-സ്റ്റാർ ഫീൽഡ് മാർഷലായി സ്വയം അവരോധിതനായി. ഇന്ത്യൻ സേനയുടെ വളർച്ചയെ പാകിസ്ഥാൻ എന്നും സംശയത്തോടെയാണ് കണ്ടത്. 1962 ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയുമായി ബന്ധം ശക്തമാക്കി. സോവിയറ്റ് യൂണിയനെതിരെ പാകിസ്ഥാനെ കരുവാക്കാമെന്ന് മനസ്സിലാക്കി അമേരിക്ക പാക് പട്ടാളത്തിന് ആയുധങ്ങളും പണവും നൽകി. 1962 ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ സേന ദുർബലമായെന്ന മുൻവിധിയോടെയാണ് പാകിസ്ഥാൻ 65 ഇന്ത്യയുമായി യുദ്ധത്തിനൊരുങ്ങിയത്. ഇന്ത്യയുമായി 3 വലിയ യുദ്ധങ്ങൾ നടത്തിയ പാകിസ്ഥാൻ 3 പരാജയത്തിന്റെ ആഘാതമറിഞ്ഞു. ആണവായുധ ശേഷി നേടിയ ശേഷമായിരുന്നു കാർഗിലെ അതിസാഹസം. അവിടെയും ഇന്ത്യക്ക് ജയം. തിരഞ്ഞെടുപ്പിന്റെ തുടക്കം. 1970 അവിഭക്ത പാകിസ്ഥാനിലെ ആദ്യത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടന്നു. പൂർവ്വ പാകിസ്ഥാനിൽ അവാമി ലീഗും പശ്ചിമ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ഭൂരിപക്ഷം നേടി. ഭരണ പങ്കാളിത്ത ചർച്ചകൾ പൊളിഞ്ഞതോടെ പ്രസിഡന്റ് യഹ്യ ഖാൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. കിഴക്കൻ പാകിസ്ഥാനിലെ സ്വതന്ത്ര പ്രക്ഷോഭം കണക്കിലെടുത്ത് അവാമി ലീഗ് നേതാവ് മുജീബുർ റഹ്മാൻ പ്രധാനമന്ത്രിയായും ഭൂട്ടോ പ്രസിഡന്റായും സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ ധാരണയായി. അധികാരം കൈവിടാൻ തയ്യാറാവാത്ത പട്ടാള ഭരണകൂടം മുജീബുർ റഹ്മാനെയും ഭൂട്ടോയും അറസ്റ്റ് ചെയ്തു. പൂർവ്വ പാകിസ്ഥാനിൽ രൂക്ഷമായ കലാപം അടിച്ചമർത്താൻ പട്ടാളമിറങ്ങി. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ബാരിസൽ എന്നീ പേരുകൾ പട്ടാളം കൂട്ടക്കൊലകൾ നടത്തി. പൂർവ്വ പാകിസ്ഥാനിലെ സൈന്യവും അർദ്ധസൈന്യവും സിവിലിയന്മാരും ഉൾപ്പെടുന്ന ഗറില്ല സേനയായ മുക്തി ബാഹിനി ഇന്ത്യയുടെ സർവ്വ പിന്തുണയോടെ പോരാടി. പാകിസ്ഥാനെതിരെ ഇന്ത്യ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു. 2 ആഴ്ച നീണ്ട യുദ്ധം ഇന്ത്യ ജയിച്ചു. പൂർവ്വ പാകിസ്ഥാനെ ഇന്ത്യ മോചിപ്പിച്ച് ബംഗ്ലാദേശാക്കി. 93,000 പാക് സൈനികർ ഇന്ത്യക്ക് കീഴടക്കി. പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടം തകർന്നു. ഭരണം സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് കൈമാറി. ഭൂട്ടോ രാജ്യത്തെ ആദ്യ ചീഫ് മാർഷൽ ലാ അഡ്മിനിസ്ട്രേറ്ററും കമാൻഡർ ഇൻ ചീഫുമായി. 1972 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി സിംല സമാധാന കരാർ ഒപ്പിട്ടു. ബലൂച്ചിലെ കലാപം. ബംഗ്ലാദേശ് വിഘടനത്തിന് ശേഷം പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും രൂക്ഷമായ ആഭ്യന്തര കലാപമായിരുന്നു 70-കളിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേത്. ബലൂച്ച് വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ സർക്കാരുകളെ ഭൂട്ടോ പിരിച്ചുവിട്ടു. മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു. 1977 ഭൂട്ടോ സർക്കാരിനെ പട്ടാള മേധാവി ജനറൽ സിയ ഉൾ ഹഖ് പിരിച്ചുവിട്ടു. രാഷ്ട്രീയ എതിരാളിയെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടെന്ന കേസിൽ ഭൂട്ടോയെ 1979 സിയ ഭരണകൂടം തൂക്കിലേറ്റി. 1985 സിയ പട്ടാള നിയമം പിൻവലിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി. മുഹമ്മദ് ഖാൻ ജുനോജിയെ പ്രധാനമന്ത്രിയാക്കി. അദ്ദേഹം സിയയെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി നിയമിച്ചു. ക്രമേണ ഇരുവരും തെറ്റി. 1988 ജുനൂജ സർക്കാരിനെ സിയ പിരിച്ചുവിട്ട് നവംബറിൽ തിരഞ്ഞെടുപ്പിന് ഉത്തരവിട്ടു. 1988 ആഗസ്റ്റ് 17 സിയ ഉൾ ഹഖ് ഹെലികോപ്റ്റർ തകർന്ന് മരണമടഞ്ഞു. ആ അപകടം അട്ടിമറിയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ പിന്നിൽ ആരെന്ന് വെളിപ്പെടുത്തിയില്ല. അമേരിക്കയുടെ CIA ആണ് പിന്നിലെന്ന് ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ഭൂട്ടോയുടെ മകൾ ബെനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1990 ആഗസ്റ്റിൽ പ്രസിഡന്റ് ഗുലാം ഇഷാഖ് ഖാൻ അഴിമതി ആരോപിച്ച് ബെനസീറിനെ പുറത്താക്കി. നവാസ് ഷെരീഫ് പുതിയ പ്രധാനമന്ത്രിയായി. വിവിധ കാലയളവിലായി 3 തവണ ഷെരീഫ് പ്രധാനമന്ത്രിയായത്. 1997, 1999 രണ്ടാം ടേമിലായിരുന്നു കാർഗിൽ യുദ്ധം. അന്ന് പട്ടാള മേധാവിയായിരുന്ന പർവേസ് മുഷാറഫ് ഷെരീഫ് അറിയാതെയാണ് കാർഗിൽ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്. കാർഗിൽ യുദ്ധം പാകിസ്ഥാൻ തോറ്റതിന് പിന്നാലെ 99 ഷെരീഫിനെ പുറത്താക്കി. മുഷാറഫ് പുറത്തേക്ക്. സൈന്യം അധികാരം പിടിക്കുമെന്നു ബോധ്യപ്പെട്ട ഷെരീഫ് താൻ നിയമിച്ച സൈനിക മേധാവിയായ മുഷാറഫിനെ പുറത്താക്കി. ISI മേധാവി ലെഫ്റ്റനന്റ് ജനറൽ സിയാവുദ്ദീൻ ഭട്ടിനെ സൈനിക മേധാവിയാക്കാൻ ശ്രമിച്ചു. വിദേശത്തായിരുന്ന മുഷാറഫിന്റെ വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് ഷെരീഫ് തടഞ്ഞു. മുഷാറഫിന്റെ വിമാനം ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ മുഷാറഫിനെ പുറത്താക്കിയത് അംഗീകരിക്കാത്ത ജനറൽമാർ ഷെരീഫിനെ പുറത്താക്കി കറാച്ചി വിമാനത്താവള സ്വതന്ത്രമാക്കി. ഏതാനും മിനിറ്റുകൾ മാത്രം പറക്കാനുള്ള ഇന്ധനവുമായി മുഷറഫിന്റെ വിമാനം ലാൻഡ് ചെയ്തു. അദ്ദേഹം ഭരണത്തലവനായി ചുമതലയേറ്റു. മുഷാറഫ് വീട്ടു തടങ്കലിലാക്കിയ ഷെരീഫിനെ പിന്നീട് നാടുകടത്തി. സഖ്യകക്ഷി സർക്കാരിന്റെ ഇംപീച്ച്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ മുഷാറഫ് 2008 രാജിവെച്ചു. പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരിൽ യൂസഫ് റാസ് ഗിലാനിയും നവാസ് ഷെരീഫും 4 വർഷം അധികാരത്തിലിരുന്നു.